ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനത്തിലെ ക്ലാസ്സിലേക്ക് നാം വീണ്ടും വരികയാണ്. ഇത് ഈ ക്ലാസ്സിൻ്റെ സമാപന ക്ലാസ്സാണ്. 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെയുള്ള ഭാഗമാണ് ഇതിനോടകം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ 11-ാം വാക്യം മുതലുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 11-ാം വാക്യം, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സറിവുള്ളവനല്ലോ. മുകളിലത്തെ വാക്യങ്ങളിൽ സഹിഷ്ണുതയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്ന ഭാഗം നാം കേൾക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. ധനവാന്മാർ ജനങ്ങളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിശ്വാസികൾ ദൈവപൈതൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അവർ കർത്താവിൻ്റെ വരവേറെ സമീപിക്കുന്നു. കർത്താവ് പ്രതിഫലം നൽകുന്ന കർത്താവ് തൻ്റെ സഭയെ ഉപദ്രവിക്കപ്പെടുന്ന ക്ഷീണിക്കുന്ന വിശ്വാസികളെ ക്ഷീണരായിരിക്കുന്ന വിശ്വാസികളെ ചേർത്ത് ബലപ്പെടുത്തി അവരെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ ആവശ്യപ്പെടുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞു. അടുത്ത് ഇവിടെ പറയുകയാണ്, നമുക്ക് ദൃഷ്ടാന്തമായി ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത, യോബ് എന്ന കഥാപാത്രത്തെ ഇവിടെ മാതൃകയാക്കിക്കൊണ്ട് ആ സഹിഷ്ണുതയോടെ ദൈവം കൊടുത്ത പ്രതികൂലങ്ങളെ പരിശോധനകളെ നേരിട്ട യോബിനെ നമ്മുടെ മുമ്പിൽ മാതൃകയായി ഇവിടെ വരച്ച് കാണിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്തും ഇത് പറഞ്ഞാണല്ലോ യാക്കോബ് തുടങ്ങുന്നത്, നിങ്ങളുടെ വിശ്വാസ പരിശോധന അധികം സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ ശേഷം സന്തോഷമായി നിന്നീൻ എന്നാണല്ലോ യാക്കോബ് പറയുന്നത്. ഇവിടെയും അതേ ഒരാശയമാണ് അദ്ദേഹം പറയുന്നത്. സഹിഷ്ണുതയോടെ ദൈവം അയച്ച പരിശോധനകളുടെ മുമ്പിൽ നിന്ന യോബിനെ പോലെ നമ്മൾ അവസാനം വരെ ക്ഷമയോടെ നിൽക്കുമെങ്കിൽ യോബ് കണ്ട പോലെയുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. അചഞ്ചലത കാണിച്ചവർ ഭാഗ്യവാന്മാരെന്നാണ് വിളിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. യേശു തന്നെ ഒരിക്കൽ പറഞ്ഞു തൻ്റെ ഗുരുപ്രഭാഷണത്തിൽ, മത്തായി 5:10, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ യേശു പറഞ്ഞത്. ഭാഗ്യവാന്മാർ എന്നത് കേവലം വൈകാരികമായ ഒരു പ്രതിഭാസമല്ല, പീഡനത്തിൽ അചഞ്ചലായിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അംഗീകാരവും പ്രതിഫലവുമായിട്ടാണ് ആ ഭാഗ്യവാന്മാർ എന്ന പ്രയോഗം യേശു ഉപയോഗിച്ചത്. ഇയ്യോബിനും അത് ലഭിച്ചു എന്ന് നമുക്ക് യാക്കോബിൻ്റെ വാക്കിലൂടെ കേൾക്കുവാനായിട്ട് കഴിയും. ഇയ്യോബിൻ്റെ സഹിഷ്ണുത എന്നതിനേക്കാൾ അചഞ്ചലമായ എന്നുള്ളതാണ് ആ വാക്കിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് ഉള്ള ഒരു ഭാഗത്തെ ഒന്ന് കുറിച്ച് നമ്മൾ കാണുന്നത് ഇയ്യോബിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒന്ന് കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ പരാതി, അവൻ്റെ സ്നേഹിതന്മാരുടെ രോഷം, ദൈവം അവനെ ഉപേക്ഷിച്ചു എന്ന ചിന്ത ഒക്കെ അവനുണ്ടായെങ്കിലും അവൻ അചഞ്ചലമായി ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നു എന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അവൻ ദൈവാശ്രയം കൈവിടാതെ ഇരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇയ്യോബ് സ്വയം നീതിമാനാണെന്ന് പറയുകയും തന്നോടുള്ള ദൈവിക മാർഗങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തില്ലേ? അതെ, അങ്ങനെ ചെയ്തെങ്കിലും തൻ്റെ വിശ്വാസം അവൻ ഉപേക്ഷിച്ചില്ല. ദൈവത്തോട് പറ്റുനിന്ന് അവൻ വിടുതലിനായി കാത്തിരുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വില്യം ബാർക്ലേ പറയുന്ന പോലെ ഇയ്യോബിൻ്റേത് ഹീനമായതും എതിർക്കാത്തതും ചോദ്യം ചെയ്യാത്തതുമായ കീഴടങ്ങലല്ലായിരുന്നു, മറിച്ച് കഠിന ശോധനയോട് മല്ലിട്ട് ചോദ്യം ചെയ്ത് ചിലപ്പോൾ ധിക്കരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ജാല ഒരിക്കലും കെട്ടുപോയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലെ ദൈവം ഓരോ നയിക്കുമ്പോൾ ചില ആളുകൾ ധരിച്ചു വെച്ചേക്കുന്നു, യോ ദൈവത്തിൻ്റെ ഹിതമല്ലേ, നമ്മളൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല, എല്ലാം അങ്ങ് സഹിക്കുക. അല്ല, നമുക്ക് ദൈവത്തോട് ചെന്ന് പച്ചയായി ചോദിക്കാം, ദൈവമേ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇങ്ങനെ എന്നെ പരീക്ഷിക്കാൻ കാരണം എന്താണ്, ഇങ്ങനെ കഷ്ടത എനിക്ക് ഉണ്ടാകാൻ കാരണം എന്താണ്, നീ എന്നെ കൈവിട്ടതാണോ എന്ന് ചോദിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. പലപ്പോഴും കഷ്ടതകളെയെല്ലാം ഒരേ നിർവികാരമായ അനുഭവങ്ങളോടെ നാം അങ്ങ് നേരിടുകയാണ്. അല്ല, നമുക്ക് നേരിട്ട് ധൈര്യമായി ദൈവത്തോട് ചോദിക്കാം, എന്താണ് ദൈവമേ എന്നെ ഇങ്ങനെ ശോധന കഴിക്കുവാൻ, എന്നെ ഞാനിങ്ങനെ കഷ്ടം അനുഭവിക്കാൻ അങ്ങ് എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്ന് ചോദിച്ച് അതിന് മറുപടി പറയിപ്പാൻ നാം തയ്യാറാകണം. ഇയ്യോബ് അതുപോലെ ചെയ്തു എന്നാണ് ഈ വാക്കിലൂടെ നമുക്ക് കാണുവാനായിട്ട് അദ്ദേഹം പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഇയ്യോബിൻ്റെ അചഞ്ചലത മാത്രമല്ല, കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും യാക്കോബ് വായനക്കാരെ ഓർപ്പിക്കുകയാണ്. മൂലഭാഷയിൽ ആ വാക്കിന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് വരുത്തിയ അന്ത്യം എന്ന് തർജ്ജമ ചെയ്യുക. അതായത് അവൻ്റെ കുടുംബ ഐശ്വര്യങ്ങൾ ദൈവം പുനഃസ്ഥാപിച്ചു, അവന് നഷ്ടപ്പെട്ടതെല്ലാം ക്ഷമയോടെ കാത്തിരുന്നത് കൊണ്ട് അവന് കിട്ടുവാനിടയായി. ആ സഹിഷ്ണുതയോടെ അവൻ അനുഭവിച്ചത് കൊണ്ട് അതെല്ലാം അവന് തിരികെ കിട്ടി. കർത്താവ് മഹാകരുണയും മനസ്സിൽ കൊള്ളുവാനാണെന്ന് തെളിയിച്ചത് ഇങ്ങനെയുള്ള ഇയ്യോബിനോടുള്ള പ്രവൃത്തിയിലൂടെയാണ്. അവസാനം ഇയ്യോബിന്റെ അചഞ്ചലതയ്ക്ക് പ്രതിഫലം ലഭിച്ചു എന്ന് യാക്കോബ് സമർത്ഥിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിൽ ഉള്ളവനല്ലോ എന്നുള്ള ലൂക്കോസ് സുവിശേഷത്തിലെ പ്രയോഗം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്നാണ് റോമർ 8:28 പൗലോസ് പറയുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഒടുവിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടുത്ത് ഉപസംഹാര പ്രബോധനങ്ങളാണ് എന്ന് നമുക്ക് കാണാം. 12 മുതൽ, വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെ ചൊല്ലി സത്യം ചെയ്യരുത്, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ദൈവമക്കളോടുള്ള ഈ പ്രബോധനവും വളരെ നിർണായകമാണ്, വളരെ ശ്രദ്ധേയമാണ്. നാം ആണെഴുതുന്നത് പറയുന്നത് സത്യത്തിന് ഉറപ്പിനു വേണ്ടിയാണല്ലോ. പഴയ നിയമത്തിൽ ദൈവം തന്നെ ചില വാഗ്ദാനങ്ങൾ ആണിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത്. എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്ത് എൻ്റെ നാമം അശുദ്ധമാക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചത് ലേവ്യർ 19:12 നമുക്ക് കാണുവാൻ കഴിയും. വിവേചനാരഹിതമായി ആണിടുന്ന കാര്യം തിരുവചനം വിലക്കുന്നുണ്ട്. എന്നാൽ മത്തായി 5:31 സത്യം ചെയ്യാൻ പാടില്ല എന്ന് കാണുന്നു. നമ്മുടെ സത്യസന്ധത ആണ കൂടാതെ തന്നെ വിശ്വസിക്കത്തക്കതായിരിക്കണമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ സാരാംശം. കേവലമായ വാക്ക് ഒപ്പിട്ട പ്രമാണം പോലെ നിയമപരമായി ശരിയും പൂർണ്ണവും വിശ്വാസയോഗ്യവുമായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ആശയം. യേശുവും യാക്കോബും ആണയെല്ലാം നിരോധിച്ചിരിക്കുകയാണോ? നവീകരണ കാലത്ത് അനാബാപ്റ്റിസ്റ്റുകാർ കോടതികളിൽ പോലും സത്യം ചെയ്യുന്നതിൽ വിമുഖരായിരുന്നു. നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്ന ഭാഗത്ത് കാണുന്ന സത്യം കള്ളസത്യമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. പറയുന്ന സത്യത്തിൻ്റെ ഉറപ്പിനായി പൗലോസ് സത്യം ചെയ്തിരിക്കുന്നത് റോമർ 7:9 നമുക്ക് കാണാം. യാക്കോബും യേശുവും സ്വമേധയ ചെയ്യുന്ന ആണയെയാണ് വിലക്കുന്നത്. നിസ്സാര കാര്യങ്ങൾ പോലും കളിമട്ടിലുള്ള ആണയിടയിലാണ് അവർ വിലക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇനിയും അതിൻ്റെ 13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക വിഷയം, ദൈവമക്കളുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയിലൂടെ രോഗിക്ക് ലഭിക്കുന്ന രോഗശാന്തിയുമാണ് ഈ ഭാഗത്തെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. യാക്കോബ് പുതിയ നിയമ എഴുത്തുകാരിൽ പലരെയും പോലെ തൻ്റെ ധർമ്മോപദേശം പ്രാർത്ഥനയ്ക്കൊരു പ്രചോദനമാക്കി സമാപിപ്പിക്കുകയാണ്. പ്രാർത്ഥനയാണ് ഈ ഖണ്ഡികയിലെ പ്രധാന വിഷയം. ലേഖകൻ വിശ്വാസികളെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ചുതലപ്പെടുത്തുകയാണ്. സമൂഹമായും പ്രാർത്ഥിക്കണം, വ്യക്തിപരമായും പ്രാർത്ഥിക്കണം. നീതി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുവാൻ യാക്കോബ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. വായനക്കാരുടെ കഷ്ടതയിൽ മഹത്തായ ബലത്തിൻ്റെ ഉറവിടമാണ് ഈ ദൈവത്തോടുള്ള പ്രാർത്ഥനയെന്ന് യാക്കോബ് നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. പ്രാർത്ഥനയിൽ പങ്കുകാരനാകണമെങ്കിൽ ഒരു വിശ്വാസിക്ക് മറ്റൊരാളുടെ ആവശ്യങ്ങളുമായി പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവും ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ശുഷ്കാന്തിയോടുകൂടി പ്രാർത്ഥിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം എന്നുകൂടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം എന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. നമ്മൾ സഭായോഗത്തിലെ സാക്ഷിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആളുകളോട് ആവശ്യപ്പെടുന്നു, പക്ഷേ നമ്മൾ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാറില്ല എന്നത് ഖേദകരമായൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ യാക്കോ പറയുകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അയാൾ പ്രാർത്ഥിക്കട്ടെ. സന്തുഷ്ടനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ സ്തോത്രഗാനം ആലപിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കാൻ പൗലോസ് നിർദ്ദേശിക്കുന്നു. എഫേസ്യർ 6:18 പൗലോസ് കഷ്ടം സഹിച്ചു എന്ന് പറയുകയും തിമോത്തിയോസിനോട് കഷ്ടം സഹിക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് കഷ്ടതയിൽ നിന്നുള്ള വിടുതലിനല്ല, പ്രത്യുത വിശ്വസ്തയോടെ അത് സഹിക്കേണ്ടതിന്, കഷ്ടതയിൽ നിന്നുള്ള വിടുതലിനപ്പുറത്ത് അതിനെ മറികടക്കാൻ, അതിനെ ജയിക്കാനുള്ള കൃപ കിട്ടേണ്ടതിനാണ് പ്രാർത്ഥിക്കുവാൻ യാക്കോബ് ആവശ്യപ്പെടുന്നത്. പൗലോസ് തന്നെ പറയുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധേയമാണ്. തൻ്റെ ശരീരത്തിൽ അലട്ടിയിരുന്ന രോഗത്തിന്മേൽ സൗഖ്യമുണ്ടാകാൻ അദ്ദേഹം 3 ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം അദ്ദേഹത്തിന് സൗഖ്യമല്ല കൊടുത്തത്, മറിച്ച് ആ രോഗശയ്യയിലും അല്ലെങ്കിൽ രോഗാനുഭവങ്ങളിലും അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ അവൻ്റെ മൺകൂടാരത്തിൽ പകർന്ന് ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതെ ആ പൗലോസിനെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. വേദനിക്കുമ്പോൾ മാത്രമല്ല, സന്തോഷം അനുഭവിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ വിശ്വാസി കഴിയണം. സന്തോഷമെന്നത് പുറമേ ഉള്ളതല്ല, നല്ല കാലത്തും ചീത്തക്കാലത്തും ഉള്ള ഹൃദയ സന്തോഷത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. തങ്ങളുടെ യാത്രക്കപ്പൽ അപകട വക്രത്തിലായിരിക്കുമ്പോഴും ധൈര്യമായിരിപ്പിൻ എന്ന് പറഞ്ഞ പൗലോസിൻ്റെ സഹയാത്രികരോടുള്ള പ്രോത്സാഹനം ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിനുദാഹരണമായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. ഇത്തരം സാഹചര്യത്തിൽ സ്തോത്രം ആലപിക്കുവാൻ യാക്കോബ് പ്രബോധിപ്പിക്കുകയാണ്. ഈ സ്തോത്രാർപ്പണവും പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് തന്നെയാണ്. സ്തോത്രഗാനം ആലപിക്കുക എന്ന ഈ ക്രിയാപദം പുതിയ നിയമത്തിലാകെ 4 പ്രാവശ്യമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥനയുടെ സാധ്യത ഇക്കാലത്ത് മനഃശാസ്ത്രജ്ഞന്മാർക്കും ഭിഷഗവരന്മാർക്കും ബോധ്യമായിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ റോയൽ ഹോസ്പിറ്റലിൻ്റെ മേധാവിയും പ്രസിദ്ധ ഭിഷഗവരനുമായിരുന്ന ഫിസ്ലോപ്പിൻ്റെ അഭിപ്രായം ശ്രദ്ധേയമാണ്. മനോപീഡയും നിദ്രാരാഹിത്യവും ബുദ്ധിപരവും അതിനോട് ചേർന്ന അസ്വസ്ഥതകളുമുള്ളവർക്ക് ചെയ്യാവുന്ന ഏതൊരു വൈദ്യവിധിയേക്കാളും ഫലപ്രദമായ ചികിത്സ ലളിതമായ പ്രാർത്ഥനയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അഭിപ്രായത്തെ ഉറപ്പിക്കുന്നതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസ്താവന ഫിലിപ്പിയർ 4:6-7. ദുരിത ദോഷങ്ങളെ നശിപ്പിച്ച് ശരീരാത്മാ ദേഹികൾക്ക് ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന സിദ്ധ ഔഷധമാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. ഈ ലേഖനം എഴുതിയ യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അനേകം മണിക്കൂറുകൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന തൻ്റെ കാൽമുട്ടുകൾ ഒട്ടകത്തിൻ്റെ മുട്ടുകൾ പോലെയായിരുന്നുവെന്നാണ് പാരമ്പര്യം പറയുന്നത്. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. യഹൂദന്മാരുടെ ആരാധനയിൽ പാട്ടുകൾക്ക് സുപ്രധാന ഒരു സ്ഥാനമുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ യഹൂദന്മാരുടെ പാട്ടുപുസ്തകമാണ്. ക്രിസ്തീയ ശുശ്രൂഷകളിലും പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യം നാം ഇന്ന് കൊടുക്കുന്നുണ്ട്. കഷ്ടതകളിൽ പ്രാർത്ഥിക്കുന്നവർ സുഖം അനുഭവിക്കുമ്പോൾ പാട്ടുപാടുകയും ചെയ്യണം. പാട്ടുകൾ ഹൃദയംഗമായിരിക്കണമെന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 14:15. യേശുവിൻ്റെ ജനസമയത്ത് സ്വർഗീയ ദൂതസംഘത്തിൻ്റെ സ്തോത്രഗീതത്തോടുകൂടി പുതിയ നിയമം ആരംഭിക്കുന്നു. ലൂക്കോസ് 2:10-14. വീണ്ടെടുക്കപ്പെട്ടവരുടെ ഹല്ലേലൂയ പല്ലവിയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 19:4-7. നമ്മുടെ കർത്താവ് ക്രൂശിങ്കിലേക്ക് നടത്തപ്പെടുന്നതിന് മുമ്പായി ഒരുമലി വെച്ച് സ്തോത്രഗാനം പാടിയതായി മത്തായി 26:30 നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അയാൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അയാളെ എണ്ണപൂശി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ഇവിടെ യാക്കോ പറയുന്നു. രോഗമാണ് പ്രാർത്ഥിക്കാനുള്ള 3-ാമത്തെ സാഹചര്യം. ഇക്കാര്യത്തിൽ രോഗി പ്രാർത്ഥിക്കണമെന്നല്ല, അയാൾ സഭയിലെ മൂപ്പന്മാരെ വിളിക്കുകയും അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ എന്നാണ് കൽപ്പന. മൂപ്പന്മാരെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ നാം വായിക്കുന്നത് യെരുശലേം സഭയോടുള്ള ബന്ധത്തിലാണ്. പൗലോസ് സ്ഥാപിച്ച സഭകളുടെ ബന്ധത്തിൽ പൗത്രോസ് സ്ഥാപിച്ച സഭകളുടെ ബന്ധത്തിലൊക്കെ മൂപ്പന്മാരെ നിയമിച്ചതായി, ശുശ്രൂഷയ്ക്കുള്ള ആളുകളെ നിയമിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് രോഗിയായ വിശ്വാസി സഭയിലെ മൂപ്പന്മാരെ ക്ഷണിച്ചു വരുത്തുന്നതിന് തികച്ചു സ്വാഭാവികമാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ ശുശ്രൂഷകന് പങ്കുണ്ട് എന്നവരെ യാക്കോബ് ഓർപ്പിക്കുകയാണ്. ഒരു ദൈവദാസൻ ആ വിഷയത്തിൽ വളരെ ബോധവാനായിരിക്കണം. സഭാവിശ്വാസികളുടെ ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളിലും, രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണേലും ഭൗതിക നന്മകളുടെ പ്രാർത്ഥനയാണെങ്കിലും, ഒരു വിശ്വാസിയുടെ ഏതാവശ്യങ്ങൾക്കും കൂട്ടായ്മ കാണിക്കുവാൻ, സഹകരിക്കുവാൻ, അവന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ശുശ്രൂഷകന് കടപ്പാടുണ്ട് എന്ന് യാക്കോബ് ഇതിലൂടെ ഓർപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1, രോഗിയും അവൻ്റെ അപേക്ഷയും. ഒരാൾ രോഗിയാണെന്നും ബോധ്യമായാൽ സഭയിലെ മൂപ്പന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷകനെ അറിയിക്കുവാൻ അവൻ തയ്യാറാകണം. 2, മൂപ്പന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. 3, വിശ്വാസത്തോടെ ആയിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. രോഗിയാണ് മൂപ്പന്മാരെ വിളിക്കുന്നതിൽ മുൻകൈ എടുക്കേണ്ടത്. അയാൾ അന്ത്യശാസ്ത്രം വലിക്കുമ്പോഴല്ല ഇത് ചെയ്യേണ്ടത്. ജാഗ്രതയോടും ഭാവനാശക്തിയോടും കൂടെ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണിത്. അന്ത്യകൂദാശ വേദപുസ്തകത്തിലെ പ്രമാണമല്ല എന്ന് നാം മനസ്സിലാക്കണം. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അതിന് 3 സാധ്യതകളുണ്ട്. 1, തൻ്റെ രോഗം പാപനിമിത്തമാണെന്ന് ബോധ്യം വരണം. 2, അതിനാലുള്ള ദൈവീക സന്ദർശനമാണ് ഈ രോഗമെന്ന് കാരണം അറിയണം. എല്ലാ രോഗവും പാപഫലമല്ല, എന്നാൽ പാപഫലമായുള്ള രോഗവും ഉണ്ട് എന്ന് വേദോസം നമ്മെ പഠിപ്പിക്കുന്നു. രോഗക്കിടക്ക പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. 2, രോഗക്കിടക്ക സ്വയപരിശോധനയ്ക്കുള്ള അവസരമാകണം. മറന്നുകിടക്കുന്ന പാപങ്ങൾ ഓർമ്മയിൽ വരും. രോഗം പാപത്തെക്കുറിച്ച് ഓർക്കാനും പശ്ചാത്തപിക്കാനുള്ള അവസരമാക്കി എടുക്കണം എന്ന് യാക്കോ പറയുന്നു. 3, സൗഖ്യം സമഗ്ര വികസനത്തെയും ബാധിക്കുന്നതാണെന്ന് രോഗി മനസ്സിലാക്കണം. സൗഖ്യം എന്നതിന് ദൈവത്തോട് ശരിയായ നിലയിലെത്തുക എന്നൊരർത്ഥവും കൂടെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏറ്റുപറയാത്ത ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മയില്ലെങ്കിലും ദൈവഹിതത്തിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കാനുള്ള ഒരവസരം കൂടെയായി രോഗശയ്യയെ വിശ്വാസി കാണണം. അങ്ങനെ രോഗി തനിക്കായി പ്രാർത്ഥിക്കുവാൻ ശുശ്രൂഷകന്മാരെ ക്ഷണിക്കുന്നു. ശുശ്രൂഷകന്മാരും 2 കാര്യം അവിടെ ചെയ്യേണ്ടതുണ്ട്. 1, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി ഇടുക എന്നുള്ളതാണ് 2-ാമത്തെ കാര്യം. ഔഷധപരമായും ആത്മീകമായും എണ്ണയുടെ ഉപയോഗം രോഗിയും മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും മനസ്സിലാക്കണം. കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശുന്നതിനാൽ സൗഖ്യമാക്കുന്ന അധികാരവും ആ നാമത്തിൻ്റെ ഉടയവനായ ദൈവത്തിനാണെന്ന് യാക്കോബോട് സമർത്ഥിക്കുകയാണ്. ആ അധികാര നാമത്തിലാണ് പത്രോസ് ഉടനെ സൗഖ്യമാക്കിയത്. കർത്തനാമത്തിൽ പ്രാർത്ഥിക്കുന്നതിനാൽ ആ നാമത്തിന് സൗഖ്യം നൽകുവാൻ കഴിവുണ്ടെന്ന് പത്രോസ് വെളിപ്പെടുത്തുകയാണ്. പാപം ബോധ്യപ്പെട്ടാൽ രോഗി സ്വയം ദൈവത്തോട് ഏറ്റു പറയണം. മനുഷ്യരോട് പരിഹാരം വരുത്തേണ്ടതാണെങ്കിൽ മനുഷ്യരോട് പരിഹാരം ഉണ്ടാക്കണം. അതിൽ സഭയ്ക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. എത്ര വ്യക്തമായ പ്രസ്താവനയാണിത്! ഇങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാകാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചതാണോ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ശുശ്രൂഷകന്മാർ വന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഇവിടെ പ്രാർത്ഥിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന് കരങ്ങൾ രോഗിയുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നൊരർത്ഥമുണ്ട്. എണ്ണ പൂശുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പുതിയ നിയമത്തിൽ ഇത് പ്രായോഗികമാക്കിയ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ. പന്തിരുവർ രോഗികളെ സൗഖ്യമാക്കിയ സന്ദർഭം. അവിടെയോ ഇവിടെയോ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരമൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പൊതുവേ പറഞ്ഞാൽ എണ്ണ പൂശുന്നതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, അതിനൊരു പ്രായോഗിക ഉദ്ദേശമുണ്ട്. പുരാതന കാലത്തെ എണ്ണ ഒരു ഔഷധമായി എങ്ങും ഉപയോഗിച്ചിരുന്നു. യേശു പറഞ്ഞ ഉപമയിൽ ശമര്യക്കാരൻ മുറിവേറ്റവൻ്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. പല്ലുവേദന മുതൽ തളർവാദം വരെയുള്ള ഏത് രോഗത്തിനും ഈ എണ്ണ ഉപയോഗപ്രദമായിരുന്നു എന്ന് നമുക്ക് പലയിടത്ത് സാക്ഷിക്കുന്നതായി കാണാൻ കഴിയും. രണ്ടാം ശതകത്തിൽ ജീവിച്ചിരുന്ന സുപ്രസിദ്ധ വൈദ്യനായ ഗാലൻ എണ്ണ തളർവാദത്തിന് ഏറ്റവും നല്ല മരുന്നാണെന്ന് ശുപാർശ ചെയ്യുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പന്മാർ രോഗിയുടെ കിടക്കരികിൽ ആത്മീയമായും പ്രകൃതാനുസൃതമായ ഉറവിടമായി വരണം. അതായത് പ്രാർത്ഥനയും ഔഷധവുമായി വരണം. കർത്താവിൻ്റെ അധികാരത്തിൽ രോഗിയുടെ സൗഖ്യത്തിനായി ഇവ രണ്ടും ഉപയോഗിക്കണം. കൂടാതെ രോഗിയുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു മാധ്യമമായി, ഒരു ബാഹ്യ ചിഹ്നമായി എണ്ണ തേക്കുകയാണ്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ചില താങ് ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണത്തിന്, അന്ധനെ സുഖപ്പെടുത്തിയപ്പോൾ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി തുപ്പി അവൻ്റെ കണ്ണുമേൽ കരം വെച്ചതായി വായിക്കുന്നു. മറ്റൊരിക്കൽ ചെകിടൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു എന്ന് വായിക്കുന്നു. എന്നാൽ യേശു എണ്ണ പൂശിയതായി തെളിവില്ല. രണ്ട്, എണ്ണ പൂശുന്നതിൽ മതപരമായൊരു ഉദ്ദേശമുണ്ട്. ഇതിന് കൂതാശ സംബന്ധമായ പ്രാധാന്യമുണ്ടെന്നാണ് സാമുദായിക സഭ പഠിപ്പിക്കുന്നത്. പുരാതന ഗ്രീക്ക് സഭകൾ രോഗിയുടെ ശരീരാത്മാക്കളെ ബലപ്പെടുത്തുവാൻ എണ്ണ പൂശി വന്നു. പാശ്ചാത്യ സഭ അനേക നൂറ്റാണ്ടുകളിൽ ഈ പതിവ് തുടർന്നു വന്നതായി ചരിത്രം സാക്ഷീകരിക്കുന്നു. ഇത് അന്ത്യകൂതാശയമായി ഒരിക്കലും ചേർത്ത് വെക്കുവാൻ പാടില്ല. എന്നാൽ ഈ ലേഖന വാക്യത്തിൽ രോഗശമനാർത്ഥം എണ്ണ പൂശുന്നതായി പറയുന്നത് അന്ത്യകൂതാശയമായി ഒരിക്കലും ചേർക്കുവാൻ പാടില്ല. അഭിഷേകം ചെയ്യുക എന്നതിൻ്റെ മൂലപദം ഖൊറിയോ എന്നാണ്. പൂശുക, തേക്കുക, ഉരസുക, തിരുമുക എന്നെല്ലാം അതിനർത്ഥമുണ്ട്. ഇതിന് കൂതാശപരമായ അർത്ഥമില്ല എന്നത് ശ്രദ്ധേയമാണ്. സഭയും മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും ഉള്ളിടത്തോളം ഈ കർമ്മം തുടരണമെന്നാണോ യാക്കോബ് ഉദ്ദേശിക്കുന്നത്? പുതിയ നിയമലേഖനങ്ങളിൽ ഇവിടെ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്നതും എണ്ണ പൂശാതെ തന്നെ പലരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്നതും കണക്കിലെടുത്താൽ രോഗശാന്തിക്കായുള്ള പ്രാർത്ഥനയോടുകൂടി എണ്ണ പൂശൽ വേണമെന്ന് നിർബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. അടുത്ത വാക്യങ്ങളിൽ എണ്ണ പൂശലിനെ കുറിച്ച് പറയാതെ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം പറയുന്നതും ശ്രദ്ധിക്കുക. പ്രാർത്ഥനയുടെ വികാരോഷ്മളതയോ ആവർത്തനമോ അല്ല, വിശ്വാസമാണ് പ്രധാനം. പ്രാർത്ഥന പൂർണ്ണഹൃദയത്തോടു കൂടിയ അജഞ്ചല സമർപ്പണമാണ്. മൂപ്പന്മാർ വിശ്വാസത്തിനും ഇവിടെ സ്ഥാനമുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ രണ്ട് ഫലങ്ങൾ യാക്കോബ് എടുത്തു കാണിക്കുന്നു. ഒന്ന്, രോഗി രക്ഷപ്പെടും. രണ്ട്, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. രക്ഷ ആത്മീക മരണത്തിൽ നിന്നുള്ള വിടുതലാണ്. ഭൗതികാരോഗ്യത്തെക്കാൾ ആത്മീകാരോഗ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. രോഗസൗഖ്യമാണ്, ആരോഗ്യ പുനഃപ്രാപ്തിയാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ എഴുന്നേൽപ്പിക്കുക എന്നതിൽ സൗഖ്യം പ്രാപിച്ചവരുടെ നൂതന ശാരീരിക ബലവും വീര്യവുമാണ് സൂചിപ്പിക്കുന്നത്. കിടക്കയിലുള്ള രോഗിക്ക് വേണ്ടി മൂപ്പന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ട് അവനെ എഴുന്നേൽപ്പിക്കും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയോട് ചേർത്ത് പാപത്തെ അവതരിപ്പിക്കുന്നത്? രോഗകാരണം പാപമാണെന്നുള്ള വിശ്വാസം അന്ന് പ്രബലമായിരുന്നു. പാപം രോഗത്തോടും മരണത്തോടും ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ എല്ലാ രോഗങ്ങളും പാപത്തിൻ്റെ ഫലമല്ല. ഈ വാക്യത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ സുവ്യക്തമാണ്. ഇത് അപ്പോസ്തോലിക കാലത്തേക്ക് മാത്രമായിരുന്നു അല്ല, അങ്ങനെ യാതൊരു സൂചനയുമില്ല. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന മറുപടി നൽകുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസവും ദൈവഹിതത്തിൻ്റെ പൂർണ്ണമായ നിശ്ചയവും ഉള്ളതായിരിക്കണമെന്നേയുള്ളൂ. ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചും ദൈവഹിതം നിറവേറണമെന്ന് ആഗ്രഹിച്ചും കൊണ്ടുള്ളതായിരിക്കണം പ്രാർത്ഥന. രോഗസൗഖ്യം നൽകണമെന്ന് എപ്പോഴും ദൈവം ഇച്ഛിക്കുന്നില്ലെന്നും നാം അറിഞ്ഞിരിക്കണം. പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി നാം മുമ്പേ ശ്രദ്ധിച്ചതാണല്ലോ. സൗഖ്യമാക്കുന്ന ദൈവഹിതമാണെങ്കിൽ മാത്രമേ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഒരു രോഗത്തിൻ്റെ വിഷയം. ദൈവം സൗഖ്യം നൽകുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കിലൂടെ ദൈവം മറുപടി നൽകും. അതല്ല, ചിലപ്പോൾ ചില വിഷയങ്ങൾ മേൽ, ചില രോഗത്തിന് മേൽ സൗഖ്യത്തെക്കാൾ ഉപരി അതിലൂടെ കടന്നു പോകുന്ന ആൾ കാണിക്കുന്ന ആത്മീയ പ്രതിബദ്ധത ലോകത്തിന് കാണിക്കുക എന്നതായിരിക്കും